SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം ശ്രീ ബെന്യാമിൻ, സ്വാഗതം ഓസ്ട്രേലിയയിലേക്ക്.
നമസ്കാരം, വളരെ സന്തോഷം.
എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യമുള്ളത്, SBS റേഡിയോ കഴിഞ്ഞ വർഷം 40 വർഷം ആഘോഷിച്ചിരുന്നു. അന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളൊരു 40 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. അതിലൊന്ന് ആടുജീവിതം, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഗോഡ് ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരുപക്ഷെ മലയാളികൾക്ക് മാത്രമല്ല, വായനാശീലമുള്ള മറ്റു പലർക്കും ഈ ബെന്യാമിൻ എന്ന പേരും ഗോഡ് ഡേയ്സ് എന്ന ബുക്കും എല്ലാം അറിയാമെന്നുള്ള കാര്യം അത് തന്നെ എന്ന് പറയുകയാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ.
വളരെ സന്തോഷം. നമ്മുടെ മലയാള ഭാഷയിലുള്ള ഒരു പുസ്തകം ഇത്തരത്തിൽ ഒരു അന്യദേശത്ത് വളരെ ദൂരെ അനേകം പ്രവാസികൾ താമസിക്കുന്ന ഒരു സമൂഹത്തിൽ അത് വായനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് അറിയുന്നതിൽ, അത് നമ്മുടെ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു. അതിൻ്റെ രചയിതാവ് ഞാനാണ് എന്നുള്ളതിൻ്റെ സന്തോഷം രണ്ടാമത് പങ്കുവയ്ക്കുന്നു. വളരെ സന്തോഷമുണ്ട്.
തീർച്ചയായും. എന്തായാലും ആ ഒരു കഥയിലേക്കും അല്ലെങ്കിൽ കഥകളിലേക്കും എല്ലാം വരുന്നതിന് മുൻപ് കഥാകാരനിലേക്ക്, ബെന്യാമിൻ എന്നാണ് അറിയപ്പെടുന്നത്, ഒരു ബെന്നി ഡാനിയൽ എങ്ങനെയാണ് ബെന്യാമിനായി മാറിയത്? ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമായിരിക്കുമല്ലോ അത്.
കഥ എഴുതി തുടങ്ങുന്ന കാലത്ത് ഇത് എഴുതിയാൽ എത്രത്തോളം ശരിയാകും എന്നുള്ള ഒരു ഭയവും, എൻ്റെ വായനാ സുഹൃത്തുക്കളുടെ മുന്നിൽ എൻ്റെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഒരു മടിയും ഒക്കെ കൊണ്ട് ഒരു പെൻനെയിമിൻ്റെ തൂലികനാമത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നാൽ ആരും എന്നെ തിരിച്ചറിയില്ലല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ബെന്യാമിൻ എന്ന ഒരു പേര് തിരഞ്ഞെടുത്തത്. പിന്നെ അത് ആ കഥകളൊക്കെ ഇഷ്ടപ്പെടുകയും വായിക്കുകയും ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുകയും ചെയ്ത ഒരു കാലത്ത് പിന്നീട് അതിലേക്ക് വരികയായിരുന്നു. അപ്പം അങ്ങനെ ഒരു മറഞ്ഞിരിപ്പാണ് ബെന്യാമിൻ എന്ന പേരിലേക്ക് വരാനുള്ള കാരണം. പിന്നെ ബെന്നി എന്ന പേരിൻ്റെ മൂലരൂപം ഹെബ്രായ രൂപം എന്ന് പറയുന്നത് ബെന്യാമിനാണ്. ബൈബിളിലെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലൊന്നായ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് ബെന്നി എന്ന ഇംഗ്ലീഷ് നാമം രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ടുകൂടി ആണ് ബെന്യാമിൻ എന്ന പേര് തുലിയ നാമം സ്വീകരിക്കാൻ കാരണമായത്.
ഓക്കെ, ഇപ്പോൾ എന്തായാലും ബെന്യാമിൻ തന്നെയാണ് ബെന്നി ഡാനിയലിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു തോന്നുന്നല്ലേ?
അതെ അതെ, ഇപ്പോൾ പറഞ്ഞു പറഞ്ഞും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ഒക്കെ ബെന്യാമിനെ ഞാൻ കൂടെ കൊണ്ടു കിടക്കുകയും ഞാൻ ബെന്യാമിനായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ അടുത്തുള്ളവർക്ക് വേണ്ടി മാത്രമായി ബെന്നി എന്ന പേര് മാറുകയും ബെന്യാമിൻ പൊതു ഇതായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ.
ഓക്കെ, എന്തായാലും ആടുജീവിതം ഇപ്പോൾ 100 പതിപ്പ് കടന്നു മുന്നേറുകയാണ്. മലയാളത്തിലെ ഏറ്റവും വായിക്കപ്പെട്ട പുസ്തകമായി മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹാങ് ഓവർ, എനിക്കൊരു കുറഞ്ഞത് 2 ആഴ്ച നിലനിന്നു. നജീബിൻ്റെ ആ രൂപം, അല്ലെങ്കിൽ ആടുകൾക്കിടയിൽ കിടക്കുന്ന നജീബ്, മണൽ വാരി തിന്നുന്ന ഹക്കീം, അങ്ങനെയുള്ളവരൊക്കെ ഒരു 2 ആഴ്ചയോളം എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഹാങ് ഓവറായി നിൽക്കുകയുണ്ടായി. ഒരു ആത്മകഥ എന്നാണ് പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നുന്നത്. താങ്കളുടെ കഥയല്ല, താങ്കൾ മറ്റൊരാളുടെ ആത്മകഥ കേട്ടിട്ട് അത് എഴുതിയതാണ്. പക്ഷേ ഒരു ആത്മകഥാംശത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ആത്മകഥ പോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞ രഹസ്യം എന്തായിരുന്നു?
മലയാളത്തിൽ പൊതുവെയും ലോകത്തെമ്പാടും വായന വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ആടുജീവിതം പോലെയുള്ള ഒരു രചനയിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. അന്ന് ഞാൻ വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനങ്ങളിലൊന്നായിരുന്നു, വല്ലാത്ത പാരായണക്ഷമതയുള്ള ഒരു രചനയായിരിക്കണം അത് എന്നും, അതിന് വായനക്കാരൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ടാവണം എന്നുള്ള ഒരു തോന്നൽ. അതിൽ നിന്നാണ് നമ്മൾ ആത്മകഥ പോലെ, ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ നജീബിൻ്റെ ഉള്ളിൽ കടന്നതുകൊണ്ട് നജീബ് കഥ പറയുന്നത് പോലെ ഒരു രചനാ ശൈലിയിലേക്ക് വന്നു. അത് വായനയിലേക്ക് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുന്നതിന് ഒരു വലിയ കാരണമായിട്ടുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു രചനാ രീതിയായിരുന്നു. അത് വായനക്കാർ വല്ലാതെ ഇഷ്ടപ്പെടുകയും അത് തങ്ങളുടെ കഥ വായിക്കുന്നത് പോലെ, താൻ ആ കഥയിലൂടെ, കഥയിലെ ഓരോ കഥാസന്ദർഭങ്ങളിലൂടെയും താൻ കടന്നു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് ആ പുസ്തകത്തിന് ധാരാളം വായന ലഭിച്ചതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത്, ആ രചനയിലുടനീളമുണ്ടായിരുന്ന എഴുത്തിൻ്റെ ലാളിത്യമാണെന്ന് ഞാൻ കരുതുന്നു. ഏതുതരം വായനക്കാർക്കും സമീപിക്കാവുന്ന തരത്തിൽ ആ പുസ്തകം വളരെ ലളിതമായ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് ഓരോ വായനക്കാരനും അത് സ്വന്തം കൃതിയായി അനുഭവിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ സ്വന്തം അനുഭവമായി തന്നെ അത് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു.
ഇതിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു യാഥാർത്ഥ്യവും അതോടൊപ്പം തന്നെ ഭാവനയും കൂടി ചേർത്തുള്ളൊരു കഥയാണെന്നുള്ളത്. പക്ഷേ ഒരുപക്ഷെ വായിക്കുമ്പോൾ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, എവിടെയാണ് യാഥാർത്ഥ്യം അവസാനിച്ചത്, എവിടെയാണ് ഭാവന തുടങ്ങുന്നത്?
അത് വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് രചനയുടെ ഏറ്റവും വലിയ രഹസ്യം എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒരു മജീഷ്യനോട് നിങ്ങളുടെ മാജിക്ക് കണ്ടതിന് ശേഷം ഇതിന്റെ രഹസ്യം വെളിപ്പെടുത്തു എന്ന് പറയുന്നത് പോലെയാണ് ഒരു എഴുത്തുകാരനോട്.
നജീബിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, താങ്കൾ തന്നെ നജീബിനെ പലപ്പോഴും പരിചയപ്പെടുത്തുകയും വിവാദങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നജീബിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നജീബിനെ അറിയാവുന്നവർക്ക് സ്വാഭാവികമായിട്ട് എവിടം വരെ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അതിലൊരു രഹസ്യം ഇനിയും ഉണ്ടോ?
അല്ല, എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു നോവലിൻ്റെ രചനയിൽ ഒരു എഴുത്തുകാരൻ ഏർപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അയാൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നജീബിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ അതുപോലെ പകർത്തി വെക്കാനായിരുന്നുവെങ്കിൽ ഞാനൊരു ഒരു ജീവിതകഥ എഴുതിയാൽ മതിയായിരുന്നു. ഇതൊരു നോവലിലേക്ക് നമ്മൾ വരുമ്പോൾ നോവലിലൂടെ നമ്മൾ എഴുത്തുകാരന് പറയേണ്ടതായ ചില സന്ദേശങ്ങൾ, ചില സൂചനകൾ, ചില ജീവിത സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ് അയാൾ നോവലിലേക്ക് എഴുതുന്നത്. അപ്പം നജീബിൻ്റെ ജീവിതം അവിടെ ഉണ്ടായിരിക്കെ തന്നെ നജീബിൻ്റെ ജീവിതത്തെ ഒരു മാതൃകയാക്കിക്കൊണ്ട് എഴുത്തുകാരനായിരുന്നു ഈ സമാനമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോയത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ വായനക്കാരനുമാണ് ഈ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ എങ്ങനെയാവണം ആ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതെന്നോ എങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുന്നതെന്നോ എന്നുള്ള ഒരു തോന്നലിൽ നിന്നും ഒരു ഭാവനയിൽ നിന്നുമാണ് ഈ ഈ ഈ നോവൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് നജീബിൻ്റെ ജീവിതവും ഒരു 21 വർഷക്കാലം ഗൾഫിൽ ജീവിച്ച ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അനുഭവവും അയാളുടെ സങ്കല്പങ്ങളും അയാളുടെ ദർശനങ്ങളും അയാളുടെ സ്വപ്നങ്ങളും അയാളുടെ ഭീതികളും അയാളുടെ വാചകങ്ങളും ഒക്കെ അതിനകത്ത് നജീബിൻ്റെ ജീവിതത്തിന്മേൽ ഇറക്കി വെക്കലാണ് നോവൽ എഴുത്തെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് തമ്മിൽ ഈ ഈ ജീവിതവും ഭാവനയും തമ്മിൽ കൂടിക്കലരുന്നത്. നജീബിൻ്റെ യഥാർത്ഥ ജീവിതം അയാൾ മരുഭൂമിയിലൂടെ കടന്നു പോയതിൻ്റെ അയാൾ അവിടെ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ ജീവിതമുള്ള ഉണ്ടായിരിക്കെ തന്നെ അത്തരം സന്ദർഭങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം, എന്ത് തരം മാനസികാവസ്ഥയോടുകൂടി അഭിമുഖീകരിക്കണമെന്നുള്ള ഒരു 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 എഴുത്തുകാരൻ്റെ സങ്കല്പവും ദർശനവുമാണ് ആ നോവൽ. അവിടെ വെച്ചാണ് ഈ ജീവിതവും യാഥാർത്ഥ്യവും അല്ല ഭാവനയും തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ, കുറച്ച് കാലമായി കേൾക്കുന്നുണ്ട് ഈ ആടുജീവിതം സിനിമയാക്കുന്നു എന്നുള്ളത്, പക്ഷെ അതിന് പിന്നീടൊന്നും പുരോഗതിയുള്ളതായി കേട്ട് കണ്ടില്ല. എന്തായിരുന്നു
ആടുജീവിതം സിനിമയാക്കുന്നതിൻ്റെ പിന്നിൽ വലിയ വെല്ലുവിളികൾ ധാരാളമുണ്ട്? കാരണം ഒരു സാധാരണ സിനിമ ചെയ്യാനാണെങ്കിൽ വളരെ വേഗം ചെയ്യാം, പക്ഷേ ആ നോവലിൻ്റെ ഉള്ളിൽ ഉള്ള ആത്മീയ അംശം, അത് മുന്നോട്ട് വെക്കുന്ന ദർശനം, അത് മുന്നോട്ട് വെക്കുന്ന പ്രത്യാശയുടെ സ്വപ്നം, ഇതൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്തരം ആ ആ നോവലിൻ്റെ ആത്മാവ് ചോർന്നു പോകാതെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ സംവിധായകനായിട്ടുള്ള ബ്ലെസ്സിയുടെയും സ്വപ്നം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ദീർഘമായ സ്വപ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അത് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഒരു അവസാനം എന്ന നിലയിൽ ഇപ്പോഴത്തെ അത് എത്തി നിൽക്കുന്നത് അടുത്ത വർഷത്തേക്ക് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. പൃഥ്വിരാജിനെ ആണ് നായകനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. 3D സിനിമയായിട്ട് ചെയ്യുന്നതിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മരുഭൂമിയുടെ വിവിധ തരം രൂപങ്ങളും ഭാവങ്ങളും ഒപ്പിയെടുക്കത്തക്ക വിധത്തിൽ അത്രയും സുദീർഘമായ രീതിയിൽ ഏറ്റവും മനോഹരമായ ഒരു ഇൻ്റർനാഷണൽ ഫിലിമിൻ്റെ എല്ലാ സാങ്കേതിക തിവകോടെയും തന്നെ സിനിമ ചെയ്യുന്നതിനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
അടുത്ത വർഷം ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് പറയുമ്പോൾ വീണ്ടും സിനിമ പുറത്തിറങ്ങാൻ ഇനി
2018 സിനിമ പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്.
ഈ ആത്മീയാംശത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, എനിക്കൊന്ന് VC ശ്രീജൻ ഒരു വിമർശനത്തിൽ വളരെ ശക്തമായി ഇതിലൊരു ആത്മീയാംശം ഇല്ല, അല്ലെങ്കിൽ നജീബിൻ്റെ ഒരു ആത്മീയാംശമല്ല മറിച്ച് ഒരു മുസ്ലിം അസ്തിത്വം മാത്രമാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിമർശനം വന്നതായിട്ട് വായിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ആത്മീയാംശം അല്ലെങ്കിൽ അതിനൊരു ഒരു ആത്മീയ ഭാവം കൊണ്ടുവരാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ ഈ നോവലിൽ?
ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ധാരാളം വായനക്കാരുടെ ഫീഡ്ബാക്കിൽ നിന്ന് അവർക്ക് ആ നോവലിൻ്റെ ഉള്ളിലെ ആത്മാവിനെ കണ്ടെത്താനും എന്താണ് പറയുന്ന ഒരു ഒരു ഇസ്ലാം എന്നതിൻ്റെ അപ്പുറത്ത് നജീബ് മുന്നോട്ട് വെക്കുന്ന ആത്മീയപരമായ മതേതരമായ ഒരു ആത്മീയത്തിൻ്റെ ഒരു അംശം എന്താണെന്നതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ധാരാളം പഠനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീജൻ്റെ വിമർശനം വളരെ വ്യക്തിപരവും വസ്തുനിഷ്ഠമല്ലാത്തതുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ തന്നെ ആ നോവലിൻ്റെ ഉള്ളിൽ പ്രത്യാശയുടേതായ ഒരു വലിയ ഒരു ഒരു ആത്മീയ അംശം, പിടിച്ചു നിൽപ്പിൻ്റേതായ എന്തെങ്കിലും, ആത്മഹത്യക്കെതിരെ നിൽക്കുന്നതിൻ്റേതായ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും അത് ജീവിതം തന്നെയാണ് വലുതെന്നും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന എല്ലാ ഇപ്പോഴും പ്രത്യാശയോടുകൂടി ജീവിതത്തെ നോക്കി കാണുന്ന ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന ഒരു ഒരു ജീവിതത്തെ വളരെ നിർമ്മ ആത്മീയതയോടുകൂടി നോക്കിക്കാണുന്ന, അതേ സമയത്ത് ജീവിതത്തിൽ എന്തുണ്ടായാലും അതിനെ ഒരല്പം ചിരിയോടുകൂടി നോക്കിക്കാണാനുള്ള ഒരു പ്രത്യേക മാനസികമായ, അത് ഒരു ആത്മീയ ഭാവത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ അതിനകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വായനക്കാർക്ക് ധാരാളം മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരൂപണങ്ങളും പഠനങ്ങളും ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ആത്മീയ അംശമില്ല, അതിനകത്ത് വെറുമൊരു ഇസ്ലാമിക ചിന്തയാണ് ഉള്ളത് എന്നുള്ള വിമർശനത്തെ ഞാൻ ഗൗരവമായി കാണുന്നില്ല. അതിനപ്പുറത്ത് വലിയ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ എല്ലാ കഥകളെക്കുറിച്ചും എല്ലാ നോവലുകളെക്കുറിച്ചും പറയാനുള്ളൊരു സമയം നമുക്കില്ല. എങ്കിൽ പോലും അതിൽ നിന്ന് തങ്ങളുടെ ആടുജീവിതത്തിൽ നിന്ന് മഞ്ഞ വെയിൽ മരണങ്ങൾ എന്ന അടുത്ത കഥയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു തീർത്തും വ്യത്യസ്തമായൊരു സങ്കേതം അവിടെ ഒരു പക്ഷേ നോവലിസ്റ്റ് ഇടയ്ക്ക് വെച്ച് നോവലിനെ വിട്ട് മരണത്തെ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഏടുകൾ എന്തെങ്കിലും ഇതിലേക്ക് എടുത്തിട്ടുണ്ടോ? അങ്ങനെയാണോ ഇത്?
എല്ലാ നോവലുകളുടെയും പിന്നിൽ എന്താണ് നോവലിസ്റ്റിൻ്റെതായ ജീവിതാനുഭവങ്ങൾ അവിടെ ചേർത്തിട്ടുണ്ടാവും. മഞ്ഞവിൽ മരണങ്ങൾ എന്ന് പറയുന്ന നോവലിലേക്ക് എത്തുന്നത് മനുഷ്യകുലത്തിൻ്റെ പ്രവാസ അനുഭവങ്ങളുമായി ചേർത്ത് വായിക്കുന്നതിനുള്ളൊരു ശ്രമത്തിൽ നിന്നാണ് മഞ്ഞവിൽ മരണങ്ങൾ എന്ന് പറയുന്ന നോവലിലെത്തുന്നത്. അതായത് മനുഷ്യൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവനവൻ്റെ ഭൂമി അവനവൻ്റെ മണ്ണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ എന്താണ് അങ്ങനെ ഒരു വാദം ഉയർത്തുമ്പോൾ യഥാർത്ഥ മനുഷ്യകുലം എപ്പോഴും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്ന ഒരു ചരിത്രമാണ് നമുക്കുണ്ടായിരുന്നത്. മലയാളിക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്തെ പ്രധാന കുടുംബമായ അന്തർപേറിൻ്റെ കുടുംബം പോർച്ചുഗലിൽ നിന്ന് കൊച്ചിയിൽ വരുന്നതും കൊച്ചി രാജാക്കന്മാരുടെ സാമന്തന്മാരാവുന്നു, അവിടുന്ന് കരപ്പുറം മാടമ്പിമാരാവുന്നു, അവിടുന്ന് ഡച്ചുകാർ വരുമ്പോൾ അവർ അന്നെങ്കിൽ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു, പോണ്ടിച്ചേരിയിൽ നിന്ന് ഡിഗ കാർഷിയിലേക്ക് പോകുന്നു, നോവലിൻ്റെ അവസാനം അവർ ആഫ്രിക്കയിലേക്ക് പോകുന്നതുമായി സങ്കല്പിക്കുന്നത്. അങ്ങനെ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പണം എവിടെ അടിഞ്ഞുകൂടുന്നു അവിടേക്ക് മനുഷ്യൻ കൂടുന്നതിൻ്റെ ഒരു ഒരു രൂപ എന്ന നിലയിലാണ് അതിലേക്ക് വന്നത്. അപ്പോഴാണ് പിന്നീട് അന്തർപേറിൻ്റെ കുടുംബചരിത്രം, ഇന്ത്യയിലെ തന്നെ ഏക ക്രിസ്ത്യൻ രാജ വംശം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വില്ലാർവട്ടം രാജാക്കന്മാരുടെ ചരിത്രം, ഇതിനെയെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒരു പ്രത്യേക രൂപത്തിൽ ഒരു നോവലായി മാറ്റുന്നത്. അതിൻ്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന തീം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ യാത്രകൾ തന്നെയാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ നോവലിലേക്ക് ഞാൻ എത്തുന്നത്.
ഓക്കെ. എന്തായാലും അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കഥകളെക്കുറിച്ചും പറയാനുള്ള സമയം നമുക്കില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഓസ്ട്രേലിയൻ മലയാളികൾ താങ്കളെക്കുറിച്ചും താങ്കളുടെ നോവലിനെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. എന്തായാലും കഥാകാരനെക്കുറിച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിക്കണം എന്നുണ്ട്. ഒന്ന്, എനിക്ക് തോന്നി കഴിഞ്ഞ വായനാദിനത്തിലാണ് താങ്കൾ പറഞ്ഞ ഒരു നൽകിയ അഭിമുഖമാണോ അതോ ഒരു ലേഖനമാണോ എന്ന് എനിക്കറിയില്ല, താങ്കളുടെ ഒരു വാചകം എനിക്ക് ശ്രദ്ധിക്കുകയുണ്ടായി വായിച്ചപ്പോൾ. വായന മനുഷ്യനെ തോൽവികളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ തോൽവികളെ നേരിടാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി. എന്താണ് താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചത്? വായനയെക്കുറിച്ച് അങ്ങനെ ഒരു വാചകം കേട്ടിട്ടേ ഇല്ല, തോൽക്കാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ തോൽവികളെ നേരിടാൻ പഠിപ്പിക്കുന്നു എന്ന്, എന്താണ് ഉദ്ദേശിച്ചത്?
പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് പുതിയ കുട്ടികളിലെ ഏറ്റവും വലിയ തെറ്റായ മനോഭാവങ്ങളിലൊന്ന് നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ജയിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് എന്ന് നമ്മൾ മുതിർന്നവരും അധ്യാപകരും ഒക്കെ അവരെ പഠിപ്പിച്ച് ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിതത്തിൽ അവിടെ ചില തോൽവികൾ നമ്മൾ നേരിടേണ്ടതുണ്ട് അല്ലെങ്കിൽ തോൽവികളെ നേരിടാൻ നാം പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും ജയിച്ച മനുഷ്യരില്ല, ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയി എന്ന് വരാം. അങ്ങനെ തോൽവികളെ അഭിമുഖീകരിക്കണമെങ്കിൽ ഇങ്ങനെ തോറ്റുപോയ മനുഷ്യരുടെ കഥകൾ വായിക്കുകയും തോൽവികളെ എങ്ങനെയാണ് മനുഷ്യൻ അഭിമുഖീകരിച്ചത് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിലെ പുതിയ കുതിപ്പുകൾ നടത്തുവാനുമുള്ള ഒരു അനുഭവ പരിചയം നമുക്ക് ഇത്തരം വായനകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വായന നമ്മളെ തോൽക്കാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്, എങ്കിലും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ അതാണ്.
തീർച്ചയായും. എന്തായാലും ഒരു കാര്യം കൂടിയുള്ളത്, താങ്കളൊരു പ്രവാസിയായി ഒരുപാട് കാലം ജീവിച്ച് 20 വർഷത്തിന്മേൽ ജീവിച്ച് പ്രവാസിയെക്കുറിച്ചുള്ളൊരു കഥയിലൂടെ അല്ലെങ്കിൽ പ്രവാസികളെക്കുറിച്ച് നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രവാസിയെക്കുറിച്ചുള്ളൊരു കഥയിലൂടെ തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധേയനായതും. പക്ഷേ മലയാളി പ്രവാസികളുടെ അവകാശങ്ങളെക്കുറിച്ച് എപ്പോഴും മലയാളികൾ ബോധവാന്മാരാണ്. അതേസമയം തന്നെ കേരളത്തിൽ ജീവിക്കുന്ന പ്രവാസികൾ, ബംഗാളികളായാലും ബീഹാരികളായാലും, അവരോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം വെച്ച് നോക്കുമ്പോൾ മലയാളി പ്രവാസികളുടെ കഥ അത്രത്തോളം പറയേണ്ടതുണ്ടെന്ന് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
മലയാളികൾ ഒരിക്കലും പ്രവാസം എന്ന് പറയുന്ന ദുരിതാനുഭവത്തിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമ്മളുടെ എല്ലാ വിധ യാത്രകളും കുടിയേറ്റങ്ങളായിരുന്നു. ആ കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ജീവിതം മോഹിച്ചുള്ള സാമ്പത്തിക കുടിയേറ്റങ്ങൾ തന്നെയായിരുന്നു. അതല്ലാതെ ഒരു ഒരു സിറിയയിൽ നിന്നൊരാൾ പോകുന്നത് പോലെയോ പാലസ്തീനിൽ നിന്നൊരാൾ പോകുന്നത് പോലെയോ ശ്രീലങ്കയിൽ നിന്നൊരാൾ ഓടിപ്പോകുന്നത് പോലെയോ അതൊരു ഒരു അഭയാർത്ഥ്യത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളി യഥാർത്ഥ പ്രവാസം അനുഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അന്യദേശത്തു നിന്ന് നമ്മുടെ ദേശത്തേക്ക് വരുന്ന ജനങ്ങളുടെ മനസ്ഥിതി എന്താണെന്നോ അവനെ തിരസ്കൃതനായി കാണരുത്, അവനെ നമ്മളിലൊരാളായി കാണാനുള്ളൊരു മനസ്ഥിതി ഇല്ലാത്ത വിധത്തിൽ അവനെ ഒറ്റപ്പെടുത്തുകയും അവനെ പുച്ഛിക്കുകയും അവനെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ലോകത്തെമ്പാടും മലയാളി എല്ലാ രാജ്യങ്ങളിലും മലയാളി പോയെങ്കിലും അതാത് സംസ്കാരങ്ങളിൽ നിന്ന് മലയാളി വേണ്ടവണ്ണം ഒന്നും പഠിച്ചില്ല എന്നാണ് ഇത്തരത്തിലുള്ള ഈ തിരസ്കാരം കാണിക്കുന്നത് അന്യ സമൂഹത്തിലെ മനുഷ്യരെ. നമ്മൾ അന്യദേശത്ത് ചെന്ന് ഇതേ തിരസ്കാരം അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതേസമയത്ത് അങ്ങനെയല്ല, മലയാളി എല്ലാ ദേശങ്ങളിലും ചെന്നിട്ട് അവിടെ സ്വീകരിക്കപ്പെടുകയുണ്ടാകുന്നു. പക്ഷേ ആ സംസ്കാരം നമുക്ക് കേരളത്തിൽ പ്രകടമാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ സാംസ്കാരികമായി കുറേ കൂടി വളരാനുണ്ട് എന്നാണ് നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നേരെ കേരളം മുന്നോട്ട് പോകാനുണ്ട്.
തീർച്ചയായും അതേക്കുറിച്ചൊരു നോവൽ പ്രതീക്ഷിക്കാം, അങ്ങനെയുള്ളൊരു കഥയെക്കുറിച്ച്, അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു കഥാബീജമാണോ? അത്
അങ്ങനെ ഒരു കഥാബീജമല്ല, അത് മനസ്സിൽ കിടക്കും, എപ്പോഴെങ്കിലും അത് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു.
തീർച്ചയായും സാന്ദർഭികമായി ചോദിച്ചു. എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അടുത്ത കാലത്തുണ്ടായ ഒരു വിവാദം കൂടി സ്പർശിക്കാതെ പോകാൻ കഴിയില്ല. കാരണം ആരാണ് ഈ ബെന്യാമിൻ എന്ന മേജർ റവിയുടെ ഒരു ചോദ്യം വന്നിരുന്നു. താങ്കൾ അതിനൊരു മറുപടി നൽകി കണ്ടില്ല. മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞൊരു വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് NS മാധവനാണ് മറുപടി പറഞ്ഞത്. ആരാണ് ഈ ബെന്യാമിൻ എന്ന മേജർ റവിയുടെ ചോദ്യത്തിന് താങ്കളുടെ മറുപടി എന്താണ്?
അത് ഞാൻ പറയേണ്ട ഉത്തരമല്ല എന്ന് ഞാൻ കരുതുന്നു. അത് വായനക്കാരും സമൂഹവും നിർണയിച്ചുകൊള്ളും ആരാണ് ബെന്യാമിൻ എന്നത്. അതായത് ചോദിക്കുന്നവരുടെ വായനാ പാരമ്പര്യത്തിൽ നിന്നും സാമൂഹ്യ പരിജ്ഞാനത്തിൽ നിന്നും ഒക്കെയുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ബെന്യാമിൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ഏതൊരു വിഷയത്തോടും ഏതൊരു മലയാളിക്കും പ്രതികരിക്കാനുള്ള അവകാശം പോലെ ബെന്യാമിനും മോഹൻലാലിൻ്റെ എന്താണ് ഒരു കമൻറ്റിനോടോ പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ട്. ആ അവകാശം വെച്ചുകൊണ്ടാണ് ഞാൻ മോഹൻലാലിൻ്റെ ഇതിനോട് പ്രതികരിച്ചത്. അതിന് പുറത്തുനിന്ന് ആരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല, ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു വ്യക്തതയോടുകൂടി പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം. അതിനപ്പുറത്ത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല.
തീർച്ചയായും അവസാനമായുള്ള ഒറ്റ ചോദ്യം, ഓരോ എഴുത്തുകാരനും ഒരു മാസ്റ്റർ പീസ് ഉണ്ടാകും. ബെന്യാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആടുജീവിതം കേരളത്തിലെ ഇതുവരെ എഴുതപ്പെട്ട എല്ലാ മാസ്റ്റർ പീസിൻ്റെയും ഒപ്പം വയ്ക്കാവുന്ന ഒരു മാസ്റ്റർ പീസായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ബെന്യാമിനിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്?
എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം എഴുതപ്പെടുന്ന കൃതിയാണെന്ന് ഞാൻ കരുതുന്നത്. ഓരോ പുതിയ കൃതി എഴുതുമ്പോഴും ഇതാണോ അവൻ്റെ ഏറ്റവും മികച്ച കൃതി എന്നുള്ള രീതിയിലേക്കാണ് അവൻ എഴുതുന്നത്. അതുകൊണ്ടാണ് അവൻ എഴുതാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച കൃതി എഴുതിക്കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവനൊരിക്കലും പുതിയൊരു കൃതിയിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇനി എഴുതാനിരിക്കുന്നതാണ് എൻ്റെ മാസ്റ്റർ പീസ് എന്നാണ്. എങ്കിൽ പോലും കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഏറെക്കാലത്തെ പ്രവാസത്തിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തെ നോക്കിക്കാണുന്ന കേരളത്തിൻ്റെ ചില ചരിത്ര സംഭവങ്ങളെയൊക്കെ ഇടപഴകിക്കൊണ്ട് അതിനെ ചേർത്ത് കൊണ്ട് ഉള്ളൊരു നോവലിൻ്റെ രചനയിലാണ് ഞാനിപ്പോഴുള്ളത്. എന്തായാലും അത് മാസ്റ്റർ പീസ് ആയാലും ഇല്ലെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ, വായനാനുഭവങ്ങൾ നൽകാൻ ഉള്ളൊരു ശ്രമം എപ്പോഴും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും.
നന്ദി ബെന്യാമിൻ.
വളരെ വളരെ സന്തോഷം നിങ്ങളോട് ഓസ്ട്രേലിയയിലെ മലയാളി സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വെച്ച് വളരെ സുദീർഘമായി സംസാരിക്കാം, എല്ലാവരെയും കാണാം എന്ന് ആശിക്കുന്നു. വളരെ സന്തോഷം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.